ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. രാജ്യത്തിന്റെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടിയുടെ വിജയകരമായ പൂർത്തീകരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലായ INS മാഹേ മുംബൈ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. ഗോഹട്ടിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. പത്രിക പിൻവലിക്കാൻ ഉച്ചകഴിഞ്ഞ് 3 വരെ അപേക്ഷ നൽകാം. പത്രിക പിൻവലിക്കൽ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 107,211 സ്ഥാനാർത്ഥികളുടെ 154,547 പത്രികകൾ സാധുവായി കണ്ടെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം നാളെ തുടങ്ങും. 28 വരെയാണ് പരിശീലനം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം മറ്റന്നാൾ ആരംഭിക്കും. രാജ്യത്തിന്റെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്നലെ വിരമിച്ച ജസ്റ്റിസ് BR ഗവായിക്ക് പകരമാണ് അദ്ദേഹത്തിന്റെ നിയമനം. 2027 February 9 വരെ 15 മാസത്തോളമാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിയമന കാലാവധി. ചടങ്ങിനുശേഷം അദ്ദേഹം ഔദ്യോഗിക ചുമതലയേൽക്കാൻ സുപ്രീംകോടതിയിലെത്തി. കോടതി വളപ്പിലെ മഹാത്മാജിയുടെയും BR അംബേദ്കറുടെയും പ്രതിമകളിൽ അദ്ദേഹം പുഷ്പങ്ങൾ അർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സ്ഥാനമേറ്റ ജസ്റ്റിസ് സൂര്യകാന്തിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നു. ഗുരു തേജ് ബഹാദൂറിന്റെ 350-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മതത്തിന്റെയും നീതിയുടെയും ദൃഢതയുടെയും പാതയിൽ സഞ്ചരിക്കുക എന്ന തേജ് ബഹാദൂറിന്റെ സന്ദേശം മനുഷ്യരാശിക്ക് പ്രചോദനമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടിയുടെ വിജയകരമായ പൂർത്തീകരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു. സുസ്ഥിരതയും ഐശ്വര്യവും നിറഞ്ഞ ലോക സൃഷ്ടിക്ക് ഉച്ചകോടി വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഉച്ചകോടിയുടെ സംഘാടനത്തിൽ ദക്ഷിണാഫ്രിക്കയെയും പ്രസിഡന്റ് സിറിൽ രാമഫോസയെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉച്ചകോടിക്കിടയിലെ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കിയതായി അദ്ദേഹം കുറിച്ചു. ഇന്ന് രാവിലെയാണ് 2 ദിവസത്തെ ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഴ്സ്, WTO ഡയറക്ടർ ജനറൽ നോസി ഒഗൻജോ ഐവീല, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, IMF മേധാവി ക്രിസ്റ്റീന ജോർജീവ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗ്ലോറിയ മെലോണി തുടങ്ങിയവരടക്കം നേതാക്കളുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലായ INS മാഹേ മുംബൈ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി സേനാവിഭാഗങ്ങളുടെ സമന്വയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സേനകളുടെ സംയോജിത സമീപനവും സൈന്യത്തിൽ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങളുടെയും ഫലമാണെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. രാജ്യത്തിന്റെ സേനാശക്തിയിൽ തദ്ദേശീയ പുതുതലമുറ കപ്പലുകൾ ഉൾപ്പെടുത്തുന്നതിൽ ചരിത്രപരമായ നാഴികക്കല്ലാണ് INS മാഹയുടെ കമ്മീഷനിംഗ്. ആത്മനിർഭർ ഭാരത് സംരംഭത്തിൽ കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ തെളിവാണ് കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച പുതിയ കപ്പൽ. ഇതിന്റെ 80% ഘടക സാമഗ്രികളും തദ്ദേശീയമായി ലഭ്യമാക്കിയതാണ്. യുദ്ധക്കപ്പൽ രൂപമാതൃകയിലും നിർമ്മാണത്തിലും സാങ്കേതികവിദ്യ സംയോജനത്തിലും രാജ്യത്തിന്റെ ശേഷി INS മാഹി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം 6.5% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ആഭ്യന്തര ആവശ്യം, സമീപകാലത്തെ നികുതി വെട്ടിക്കുറയ്ക്കൽ, പുതിയ പണനയ പ്രഖ്യാപനം എന്നിവ മൂലമാണ് വളർച്ചാ നിരക്ക് കൂടുന്നത്. അടുത്ത സാമ്പത്തിക വർഷം വളർച്ചാ നിരക്ക് 6.7% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങ് നാളെ നടത്തും. ക്ഷേത്രനഗരിയിൽ അവസാന ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളത്തെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ പങ്കെടുക്കും. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ കൂടി ഭാഗമായാണ് ചടങ്ങ്. പ്രധാനമന്ത്രി അയോധ്യ നഗരത്തിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2020 വടക്കുകിഴക്കൻ ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന കേസിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. UAPA പ്രകാരം കേസിൽ പ്രതികളായ ഷർജൽ ഇമാം, ഉമർ ഖാലിദ്, മിരാൻ ഹെൽഡർ, ഗൾഷിഫ ഫാത്തിമ, ഷിഫാവുർ റഹ്മാൻ എന്നീ വിദ്യാർത്ഥി നേതാക്കളുടെ ജാമ്യാപേക്ഷയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. അന്താരാഷ്ട്ര കാർഷിക ശാസ്ത്ര കോൺഗ്രസ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ കോൺഗ്രസിൽ പ്ലീനറി സെഷൻ, സിംബോസിയം, പ്രഭാഷണങ്ങൾ, പോസ്റ്റർ പ്രദർശനം, യുവശാസ്ത്രജ്ഞരുടെയും വിദ്യാർത്ഥികളുടെയും സമ്മേളനങ്ങൾ എന്നിവയുണ്ടായിരിക്കും. 1000-ലധികം ആഗോള പ്രതിനിധികളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ലോകോത്തര ശാസ്ത്രീയ പ്രഭാഷണങ്ങളുടെ വേദിയായി ശാസ്ത്ര കോൺഗ്രസ് മാറുമെന്നും കൃഷി മന്ത്രാലയം അറിയിച്ചു. 56th ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത മലയാള ചിത്രം തുടരും പ്രദർശിപ്പിക്കും. കൂടാതെ അറബിക് ചിത്രം വേർ ദ വിൻഡ് കംസ് ഫ്രം, ഫ്രഞ്ച് ചിത്രം അൺടൈമബിൾ തുടങ്ങിയവ ലോക സിനിമാ വിഭാഗത്തിലും പ്രദർശിപ്പിക്കും. ഫരിദ ബക്കി സംവിധാനം ചെയ്ത അറബിക് ചിത്രം ദ വിഷ്വൽ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോയും ഇന്ന് പ്രദർശിപ്പിക്കും. ഇന്നലെ അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തമിഴ് ചിത്രം ലോക്ഡൌണിന് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ സ്ത്രീകൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തി. 1440 എന്ന നമ്പറിൽ വിളിച്ചാൽ ആപത്ഘട്ടങ്ങളിൽ രാജ്യത്തെവിടെയും വേഗത്തിൽ സഹായം ലഭ്യമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രത. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് നെയ്യാർ ഡാമിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ ഉയർത്തി. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഗോഹട്ടി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 1st innings 7 wicketന് ഇന്ത്യ 141 runs എടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ 489 runs എടുത്തിരുന്നു. ദക്ഷിണാഫ്രിക്കെതിരായ 3 മത്സര ഏകദിന പരമ്പരയുടെ ക്യാപ്റ്റനായി KL രാഹുലിനെ നിയമിച്ചു. കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ശുഭ്മാൻ ഗിൽ മാറി നിന്നേക്കും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിരിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC മലപ്പുറം FCയെ നേരിടും. വൈകിട്ട് 7:30 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, പുരുഷ, വനിതാ, ബെഞ്ച് പ്രസ്, പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് VK കൃഷ്ണമേനോൻ സ്റ്റേഡിയത്തിൽ ഈ മാസം 29th ആരംഭിക്കും. 3 ദിവസമാണ് മത്സരങ്ങൾ. ഗന്ധകശാല നെല്ല് കതിരണിഞ്ഞതോടെ വയനാട് പുൽപ്പള്ളി ചേകാടി വനഗ്രാമത്തിലേക്ക് സന്ദർശകരുടെ തിരക്കേറി. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
വനവും കവിനിപ്പുഴയും അതിർത്തി തീർത്ത ചേകാടിയിലെ വിശാലമായ പാടവും സുഗന്ധം പരത്തുന്ന കാറ്റും തണുപ്പും ആസ്വദിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. പുൽപ്പള്ളി, പനമരം, കാട്ടിക്കുളം വഴി ദിവസവും ഒട്ടേറെ വാഹനങ്ങളിലായാണ് സഞ്ചാരികൾ എത്തുന്നത്. അവധി ദിനങ്ങളിൽ കൂടുതൽ ജനപ്രവാഹം ഉണ്ടാകും. വയനാട് സന്ദർശിക്കാനെത്തുന്ന അന്യജില്ലക്കാരായ ആളുകളും ചേകാടിയുടെ പ്രത്യേകത മനസ്സിലാക്കി ഗ്രാമത്തിലെത്തുന്നു. കവിനിപ്പുഴയിലെ തുരുത്തുകളും പുഴയോരത്തെ മനോഹര കാഴ്ചകളും പാടവരമ്പത്തെ യാത്രകളും ആളുകളെ ആകർഷിക്കുന്നു. നടിയിൽ കഴിഞ്ഞ മുതൽ തന്നെ ചേകാടിയിലേക്ക് ഒട്ടേറെ ആളുകൾ എത്തിയിരുന്നെങ്കിലും മഴ മാറിയതോടെ വരവ് വർദ്ധിച്ചു. ഇനി കൊയ്ത്ത് കഴിയും വരെ സഞ്ചാരികൾ എത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ട്രീറ്റ് പദ്ധതിയിൽ ഇടം പിടിച്ച ജില്ലയിലെ ഏക കേന്ദ്രമാണ്.
ശബരിമല സ്വർണപ്പാളി കേസിലെ പ്രതി മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ജാഗ്രത പുലർത്തിയില്ല, ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടുന്ന സമയത്തെ വിവാദ ഉത്തരവിൽ ഒപ്പിട്ടു എന്നിവയാണ് കേസിന് ആധാരം. കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ മുൻ MLA ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന A പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അവസരം ലഭിക്കുന്ന തീർത്ഥാടകർക്ക് യാത്രാ തീയതിയും വിമാനവും സ്വന്തം നിലയിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും ഇ ടിക്കറ്റ് ലഭ്യമാക്കാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുമതി നൽകി. മുംബൈയിലെ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹജ്ജ് ഓഫീസർമാരുടെ യോഗത്തിലാണ് തീരുമാനം. രചനാ മത്സരങ്ങളോടെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊയിലാണ്ടിയിൽ തുടക്കമായി. സ്റ്റേജ് മത്സരങ്ങൾ നാളെ രാവിലെ ആരംഭിക്കും. 17 ഉപജില്ലകളിലെ 1100 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ താഴ്ന്ന് 91,760 രൂപയായി. ഗ്രാമിന് 11,470 രൂപയാണ് ഇന്നത്തെ വില. വയനാട് പുൽപ്പള്ളി ചെറ്റപ്പാലത്ത് രാവിലെ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിയപ്പറമ്പിൽ റോയിയാണ് മരിച്ചത്. PM ശ്രീ പദ്ധതിയുടെ കീഴിൽ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർമ്മിച്ച പുതിയ വൊക്കേഷണൽ ലാബ് എറണാകുളം KVS മേഖലാ ഓഫീസ് ഡെപ്യൂട്ടി കമ്മീഷണർ N സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. രാജ്യത്തിന്റെ 53rd ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടിയുടെ വിജയകരമായ പൂർത്തീകരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലായ INS മാഹെ മുംബൈ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. ഗുവാഹട്ടിയിൽ ദക്ഷിണാഫ്രിക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.